ഇവരുടെയൊക്കെ നിസ്സാരമായ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കുന്ന ദൈവം എന്തുകൊണ്ടാണ് എന്റെ നാളുകളായ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത് എന്ന് തോന്നിയിട്ടുണ്ടോ? നീതു തോമസ് എഴുതുന്നു, ചില സാക്ഷ്യങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥകൾ. ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന കാലം. ഒരു ദിവസം എനിക്ക് നാട്ടുമാങ്ങ തിന്നാൻ ആഗ്രഹം. ഞാൻ ഈശോയോട് പറഞ്ഞു, ഒന്നും രണ്ടുമൊന്നും പോരാ, എനിക്ക് കുറേ നാട്ടുമാങ്ങ തരണം. പിറ്റേന്ന് തന്നെ അടുത്ത വീട്ടിലെ അമ്മച്ചി കുറേ നാട്ടുമാങ്ങ കൊണ്ടുവന്ന് തന്നു. പിന്നെയും പലരിലൂടെയും നാട്ടുമാങ്ങകൾ ധാരാളം ലഭിച്ചു. അവസാനം കഴിച്ചു തീർക്കാൻ പോലും പറ്റാതായി. മറ്റൊരിക്കൽ രാവിലെ ജോലിസ്ഥലത്ത് ചെന്നിരുന്നപ്പോൾ പെട്ടെന്ന് ചക്കപ്പുഴുക്ക് കഴിക്കാൻ തോന്നി. അപ്പോഴതാ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചി ചക്കപ്പുഴുക്കുമായി വരുന്നു. രാവിലെ എല്ലാം ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി തലേ ദിവസം തന്നെ എല്ലാം തയ്യാറാക്കി വെച്ച് എന്നുകൂടി പറഞ്ഞപ്പോൾ, ഇങ്ങനെയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഒരുക്കി വെച്ച ഈശോയോടുള്ള നന്ദിയും സ്നേഹവും കണ്ട് കണ്ണു നിറഞ്ഞുപോയി. ഇനി ഇതേ സാക്ഷ്യങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ചുകൂടി ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ സാമ്പത്തികമായി വളരെയധികം ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയിരുന്ന സമയമായിരുന്നു അത്. ചിലപ്പോഴെങ്കിലും നല്ല ഭക്ഷണത്തിന് പോലും വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. ഗർഭിണിയായിരുന്നതിനാൽ പലതും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ചില പച്ചക്കറികളും മറ്റ് ഭക്ഷണ സാധനങ്ങളുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ വയറിലൊന്ന് കൈവച്ച് കുഞ്ഞിനോട് മനസ്സിൽ പറയും, കുഞ്ഞാവേ, നമുക്ക് ആശയടക്കാം. വാസ്തവത്തിൽ ഗർഭിണികൾ ഇത്തരം ആശയടക്കങ്ങൾ ചെയ്യേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ സമയത്തെ പല ആഗ്രഹങ്ങളും ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ തന്നെയായിരിക്കും. എൻ്റെ സാഹചര്യത്തെ പ്രാർത്ഥനയ്ക്കും പുണ്യസമ്പാദനത്തിനുമുള്ള അവസരമാക്കി മാറ്റാൻ ദൈവം കൃപ തന്നു, അഥവാ പുണ്യത്തിൽ വളരാനായി അവിടുന്ന് എനിക്ക് അനുവദിച്ചു തന്നു എന്ന് മാത്രം. പരിമിതികളുടെ ഈ ദിനങ്ങൾ വളരെ വേഗം കടന്നുപോയി. വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാവാം ചില ദിവസങ്ങളിൽ ക്ഷീണം കൊണ്ട് ജോലിക്ക് പോകാനും സാധിക്കാതെ വരുമായിരുന്നു. അപ്പോൾ ചിലർ പറയും, ഞാനൊന്നും ഇതിൻ്റെയൊന്നും പേരിൽ അവധിയെടുത്തിട്ടില്ല, ഗർഭം ഒരു രോഗമല്ല, ദൈവപക്ഷപാതം കാണിക്കുമോ? പരിമിതികളുടെ ഈ ദിനങ്ങൾ വളരെ വേഗം കടന്നുപോയി. തുടക്കത്തിൽ എഴുതിയതുപോലെ ഒന്നിനും ഒരു കുറവുമില്ലാതെ അത്ഭുതകരമായി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ അനന്തകാരുണ്യം അനുഭവിച്ചറിഞ്ഞ സമൃദ്ധിയുടെ ദിനങ്ങളായിരുന്നു തുടർന്നു വന്നത്. എന്നാൽ ആഗ്രഹിക്കുന്നതിന് മുൻപേ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ദൈവസ്നേഹ അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ മാത്രം എഴുതി ഈ ലേഖനം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് വായിക്കുന്ന ആരെങ്കിലുമൊക്കെ ചിന്തിച്ചേക്കാം, ഇവരുടെയൊക്കെ നിസ്സാരമായ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കുന്ന ദൈവം എന്തുകൊണ്ടാണ് നാളുകളായി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത്? അതുകൊണ്ടാണ് ഈ പശ്ചാത്തലം കൂടി ഉൾപ്പെടുത്തിയത്. ഇതുപോലെ പല സാക്ഷ്യങ്ങളും ഒരുപാട് കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും തീവ്രമായ ദൈവസ്നേഹത്തിൻ്റെയും ഒക്കെ ഫലമായിരിക്കും. മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് നാം കരുതുന്നവർക്കും അവരുടേതായ പരിമിതികളുടെയും പ്രയാസങ്ങളുടെയും കഥകൾ പറയാനുണ്ടാകും. അതിനാൽ എന്നെ മാത്രം ദൈവം അനുഗ്രഹിക്കാത്തത് എന്താണെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ദൈവം ഒരിക്കലും പക്ഷപാതം കാണിക്കുന്നില്ല. ചിലപ്പോൾ അനുഗ്രഹങ്ങൾ വൈകുന്നുണ്ടാവാം. മറ്റു ചിലപ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതുമാകാം. ഉദാഹരണത്തിന്, ഒന്നാം റാങ്കുകാരായ കുട്ടികളെ നോക്കി പഠിക്കാൻ കഴിവില്ലാത്ത എൻ്റെ കുഞ്ഞിനെ പ്രതി ദൈവത്തെ പഴിക്കുമ്പോൾ ഞാൻ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ സ്വപ്നമാണ്. ഇതുപോലെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ പരാതികൾ സ്തുതിപ്പുകളായിത്തീരും. നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ വിലമതിക്കാനും നന്ദിയുള്ളവരായിരിക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ലഭിക്കാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം. അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കാത്തതിനും പ്രാർത്ഥനകൾക്കുത്തരം വൈകുന്നതിനും എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടായിരിക്കാം. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. സഭാപ്രസംഗകൻ 3:1. വചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ അനുഗ്രഹം പ്രാപിക്കാനുള്ള സമയം ആയിട്ടുണ്ടാവില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. 17:20. ഒരു പക്ഷേ വിശ്വാസത്തിൽ നമ്മൾ ഇനിയും വളരേണ്ടതുണ്ടായിരിക്കാം. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് അവർക്ക് നുഖം വച്ചിരിക്കുന്നു, ആരും അത് എടുത്തു മാറ്റുകയില്ല. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഹോസിയ 11:7-8. മാതാപിതാക്കളുടെ പക്കൽ നിന്ന് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയാൽ അതിന് എന്തും സംഭവിക്കാം. അതുപോലെ തന്നെയാണ് ദൈവത്തിൽ നിന്നകന്നാൽ അവിടുത്തെ മക്കൾക്കും എന്തും സംഭവിക്കാം. അതിനാൽ നമ്മുടെ മേൽ നുഖം വയ്ക്കപ്പെടുന്നു. അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. 8:17. ഇതൊരു മഹത്തായ വിളിയാണ്. ഓരോരുത്തർക്കും നിത്യജീവിതത്തിൽ വലിയ മഹത്വം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രാപിക്കാനുള്ള യോഗ്യതയാണ് ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ നമുക്ക് നേടിത്തരുന്നത്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ പതറാതെ മുന്നേറാൻ സഹായകമായ ചില വചനങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രം. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ വിലമതിക്കാനും കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന് കണ്ടെത്താനും തിരുത്താനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അനിവാര്യമായ കാത്തിരിപ്പുകളിൽ വിശ്വാസം തണുത്തുറങ്ങിപ്പോകാതെ ആത്മാവ് ചൂട് പകരുകയും ചെയ്യട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ. 8:28.